അധ്യായം 12. ദേവയാനി മുടി ചീകി കിട്ടും നേരം കണ്ണാടി ആരാഞ്ഞു. കൂട്ടുജീവിതം തുടങ്ങി ഒരു വർഷം തികയുമ്പോഴേക്കും നഗരത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ കാട്ടിൽ വന്ന് പ്രാകൃതരെപ്പോലെ നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങി. പുരുഷൻ നിർബന്ധിക്കുകയായിരുന്നു? ദേവയാനി പറഞ്ഞു, ഒരിക്കലുമല്ല, നിർബന്ധിച്ചത് ഞാനാണ്. വാസ്തവത്തിൽ ഞാൻ അവനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു. ഉദ്വേഗത്തോടെ കണ്ണാടി ചോദിച്ചു, മരണത്തിൽ നിന്ന്? ദേവയാനി ഓർമ്മിച്ചു, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു അത്. തെരുവുകൾ വിജനമായിരുന്നു. MG റോഡിലൂടെ നടന്ന് കളർ ലാബിന് മുന്നിലെത്തി. കടകൾ ഒന്നും തുറന്നിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസവും ബന്ദായിരുന്നു. ഇന്ന് ലാബ് എന്തായാലും തുറക്കും എന്ന് പറഞ്ഞ് തള്ളിവിട്ടത് നീലകണ്ഠനായിരുന്നു. വെറുതെ 3-ാം നില വരെ കയറി നോക്കി. ലാബ് തുറന്നിട്ടില്ല. അവിടെ നിന്നാൽ നഗരം കുറേ ദൂരത്തോളം കാണാം. 3-4 ദിക്കുകളിൽ നിന്നും തീയും പുകയും ഉയരുന്നുണ്ടായിരുന്നു. പരിഭ്രമത്തോടെ ഓടി താഴെ ഇറങ്ങിയതും റോഡിലൂടെ കുതിച്ചു വന്ന പോലീസ് വണ്ടി സഡൻ ബ്രേക്കിട്ടതും ഒന്നിച്ചായിരുന്നു. ഓഫീസർ ചാടിയിറങ്ങി വന്ന് ഗൗരവത്തിൽ ചോദിച്ചു, എന്താടി ഇവിടെ ഒരു കറക്കം? 3-ാം നിലയിലേക്ക് ചൂണ്ടി വിറയലോടെ അവൾ പറഞ്ഞു, കളർ ലാബിലാണ് എനിക്ക് ജോലി. തുറന്നിട്ടുണ്ടോയെന്നറിയാൻ. അയാൾ മുരണ്ടു, വേഗം സ്ഥലം വിട്ടോ, ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. എവിടെയോ ആരോ ഒരു പള്ളി പൊളിച്ചതിനാണ് ഈ പുകിലെല്ലാം. സ്വയം സംസാരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയ ഓഫീസർ പെട്ടെന്ന് തിരിച്ചു വന്ന് ദേവയാനിയെ അടിമുടി ആർത്തിയോടെ നോക്കിയിട്ട് പറഞ്ഞു, നീ ആ വരാന്തയിൽ കയറി നിൽക്ക്, ഒരു 10 മിനിറ്റിൽ ഞാൻ വണ്ടിയെടുത്ത് വരാം. തൊട്ടടുത്ത് എനിക്കൊരു ഫ്ലാറ്റുണ്ട്. എന്താ നിൻ്റെ പേര്? ഭയം പുറത്തു കാട്ടാതെ അവൾ പേര് പറഞ്ഞു. ഓഫീസർ ആജ്ഞാപിച്ചു, പറഞ്ഞത് കേട്ടല്ലോ, വാക്ക് തെറ്റിച്ചാൽ നിന്നെ ഞാൻ എവിടെയായിരുന്നാലും പൊക്കും, മനസ്സിലായോ? ദേവയാനി തലകുലുക്കി. ജീപ്പ് കാഴ്ചയിൽ നിന്നും മറഞ്ഞപ്പോൾ അവൾ കെട്ടിടങ്ങൾക്കിടയിലെ ഊടുവഴികളിലൂടെ ഓടി. വല്ലാതെ അണച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ എന്തോ ഒരു പന്തികേട് അവൾക്ക് അനുഭവപ്പെട്ടു. വരാന്തയിൽ അന്നത്തെ പത്രത്തിൻ്റെ പേജുകൾ ചിതറിക്കിടന്നിരുന്നു. പള്ളി പൊളിഞ്ഞു വീഴുന്നതിൻ്റെയും ശൂലമേന്തിയ നഗ്നസന്യാസികൾ അല്ലറി വിളിച്ച് കൂട്ടമായി മുന്നേറുന്നതിൻ്റെയും ചിത്രങ്ങൾ എല്ലാ പേജുകളിലും നിറഞ്ഞു നിന്നിരുന്നു. അനക്കമൊന്നും കേൾക്കാഞ്ഞ് ദേവയാനി ചുമച്ച് ശബ്ദമുണ്ടാക്കി. പെട്ടെന്ന് ജാളിത് നിറഞ്ഞ ചിരിയോടെ നീലകണ്ഠൻ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൾ സംശയത്തോടെ അകത്തേക്ക് ഏന്തി നോക്കി. ഫാൻ കുളത്തിൽ നിന്നും തൂങ്ങിയാടുന്ന കയർ കുരുക്ക്, താഴെ സ്റ്റൂൾ. ദേവയാനി നീലകണ്ഠൻ്റെ നേർക്ക് അടുത്തു. അവൾ അമറുന്നതുപോലെ ചോദിച്ചു, നീ എന്ത് ചെയ്യുകയാണ്? അയാൾ ഒന്നും മിണ്ടിയില്ല. നിറമില്ലാത്ത ആ ചിരി തുടർന്നു. ദേഷ്യവും സങ്കടവും സഹിക്കാതെ നീലകണ്ഠൻ്റെ ഷർട്ട് അയാൾ കുത്തിപ്പിടിച്ചു. കരണത്തടിക്കാൻ കൈ ഉയർത്തി. പക്ഷേ അപ്പോഴേക്കും നിലവിളിയോടെ അവൾ കുഴഞ്ഞു വീണു. നീലകണ്ഠൻ അവളെ താങ്ങിപ്പിടിച്ചു. വിങ്ങിപ്പൊട്ടുന്നതിനിടയിൽ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്നെ ഉപേക്ഷിക്കുന്നത്? നീലകണ്ഠൻ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ഒന്നും വ്യക്തമായില്ല. 2-3 ദിവസമായി നീലകണ്ഠൻ ഭയങ്കരമായ അസ്വാസ്ഥ്യത്തിലായിരുന്നുവെന്ന കാര്യം അവൾ ഓർമ്മിച്ചു. പക്ഷേ ആത്മഹത്യ ചെയ്യാനാണ് വട്ടം കൂട്ടുന്നതെന്ന് സങ്കല്പിക്കാനായില്ല. ദേവയാനി അയാളെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, നീ സ്വാർത്ഥനാണ്, നീ നിന്നെക്കുറിച്ച് മാത്രം വിചാരിക്കുന്നു, നീ എന്നെ മറന്നു. നീലകണ്ഠൻ തടുത്തു, ഞാൻ സ്വാർത്ഥനല്ല. സ്വാർത്ഥനായ ഒരാൾ സ്വന്തം ജീവൻ വലിച്ചെറിയുകയില്ല. നിന്നോട് പറഞ്ഞു ജയിക്കാൻ ഞാനില്ല. വേഗം അതഴിച്ചു മാറ്റാം. കുറച്ച് ദിവസം അതവിടെ കിടക്കട്ടെ. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ കയർ കുരുക്ക് അഴിച്ചു കളയാൻ വീണ്ടും ദേവയാനി ആവശ്യപ്പെട്ടു. നീലകണ്ഠൻ പറഞ്ഞു, ഞാനത് മാറ്റിക്കൊള്ളാം. നീ എന്താ കളർ ലാബിൽ പോകാത്തത്? ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. മറ്റെവിടെയെങ്കിലും കയറി പറ്റണം. നീ പ്രസ്സിൽ പോകാത്തതെന്താ? ഫിലിപ്പ് എത്ര പ്രാവശ്യം വിളിക്കാൻ വന്നു? ദേവസ്യയുടെ മരണം ആകസ്മികമായിരുന്നു. അതിൻ്റെ സ്റ്റോറി എഴുതി കൊടുത്ത് ഇറങ്ങി വന്നതാണ്. പിന്നെ പ്രസ്സിലേക്ക് പോയിട്ടില്ല. മകൻ പലതവണ വന്നു. ദേവസ്യയില്ലാത്ത ഓഫീസിലേക്ക് കയറി ചെല്ലാൻ മനസ്സ് വന്നില്ല. വിഷാദത്തോടെ നീലകണ്ഠൻ പറഞ്ഞു, ഞാനിനി പ്രസ്സിലേക്കില്ല. കനിവാർന്ന സ്വരത്തിൽ ദേവയാനി അപേക്ഷിച്ചു, മരിക്കാനാണ് തീരുമാനമെങ്കിൽ കുറച്ച് കരുണ എന്നോടും കാണിക്കൂ. നമുക്ക് ഒരുമിച്ച് മരിക്കാം. നീയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീലകണ്ഠൻ തലകുനിച്ച് മിണ്ടാതിരുന്നു. ദേവയാനി അരികെ ചെന്ന് ചുമലിൽ കൈവച്ച് പറഞ്ഞു, ഈ തിരക്കിൽ നിന്നും നമുക്ക് മാറിപ്പോയാലോ, ദൂരെ എവിടെയെങ്കിലും? നീലകണ്ഠൻ പെട്ടെന്ന് പ്രതീക്ഷയോടെ തലയുയർത്തി, എവിടെ? എവിടെയെങ്കിലും, ഏതെങ്കിലും ആശ്രമത്തിൽ. അവിടുത്തെ പണികളൊക്കെ ചെയ്ത്? നീലകണ്ഠൻ പരിഹാസപൂർവ്വം ചിരിച്ചു. ആശ്രമത്തിലോ? വേണ്ട, വിജനമായ സ്ഥലങ്ങൾ നോക്കിപ്പോയാലോ? നീലകണ്ഠൻ്റെ കണ്ണുകൾ തിളങ്ങി. വിജനമായ സ്ഥലങ്ങൾ? അവൾ തലകുലുക്കി. അതെ, മരുഭൂമികൾ അല്ലെങ്കിൽ കാട്ടുപ്രദേശങ്ങൾ, നമ്മെ ആരും തിരിച്ചറിയാത്ത, നാം ആരെയും അറിയാത്ത നാട്ടിൽ. ഉത്സാഹത്തോടെ നീലകണ്ഠൻ കൂട്ടിച്ചേർത്തു, മനുഷ്യരില്ലാത്ത എവിടെയെങ്കിലും ചെന്ന് നമുക്ക് താമസിക്കാം. മരങ്ങൾ വളർത്തിയും മൃഗങ്ങളെ ശുശ്രൂഷിച്ചും, പക്ഷേ അങ്ങനെയൊരു സ്ഥലം, അത് എവിടെയെങ്കിലും ഭൂമിയിലുണ്ടാകുമോ?